ഇക്കാര്യം ഞങ്ങൾ പലരോടും പങ്കുവച്ചു. ചിലർ കോരിത്തരിച്ചു, ചിലരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി, ചിലരുടെ ചുണ്ടുകളിൽ തടഞ്ഞു നിർത്താനാവാത്ത ആനന്ദം നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. ജോഫിൻ ജോസഫ് ചൊവ്വല്ലൂർ എഴുതുന്നു ഒളിഞ്ഞിരുന്ന ഗോസ്പ. ഞങ്ങളുടെ ഇളയ കുഞ്ഞ് 2019 ഒക്ടോബർ 7 ജനിച്ചത്. ജപമാല റാണിയുടെ തിരുനാൾ ദിനം കൂടിയാണ് ഒക്ടോബർ 7 എന്നതിനാൽ അവൻ്റെ 2 പിറന്നാൾ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗുരയിൽ വെച്ച് ആഘോഷിക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം. പക്ഷേ കോവിഡിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതിനാൽ യാത്ര എങ്ങനെ നടക്കുമെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് സാധാരണയായി ഞങ്ങൾ ചെയ്യാറുള്ളത് പോലെ ബൈബിൾ തുറന്ന് വായിച്ചു. വിശുദ്ധ പൗലോസ് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വചനഭാഗമാണ് ലഭിച്ചത്. അതോടെ ധൈര്യമായി. അങ്ങനെ ഖത്തറിൽ നിന്ന് ബോസ്നിയ ഹെർസഗോവിനയിലുള്ള മെഡ്ജുഗോരെ എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. 10 നീണ്ട മെഡ്ജുഗുരെ തീർത്ഥാടനത്തിനിടെ മാതാവിൻ്റെ രൂപത്തിൽ സുന്ദരമായ കാൽപാദം ശ്രദ്ധിച്ച നിമിഷങ്ങൾ. ഭാര്യ റിയ അല്പനാളുകൾക്ക് മുൻപ് ദർശനത്തിൽ കണ്ടത് ആ കാൽപാദങ്ങളാണെന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. മെഡ്ജുഗുരയിലെങ്ങും പരിശുദ്ധയമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ മാതാവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് ഞങ്ങൾക്ക് അല്പം വിഷമമുണ്ടാക്കി. അതേസമയത്താണ് അവിടെ വച്ച് കുട്ടികളെ എടുക്കുമ്പോഴും കുരിശുമല കയറുമ്പോഴും സ്തനത്തിലെ തടിപ്പ് വേദനിക്കുന്നതായി പ്രിയയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. തിരികെ എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിൽ അത് ട്യൂമറാണെന്ന് മനസ്സിലായി. പതുക്കെ മെഡ്ജുഗുരയിൽ നിന്ന് ലഭിച്ച ആനന്ദാനുഭവങ്ങൾ മങ്ങുന്നതുപോലെ. പ്രയാസകരമായ ആ സാഹചര്യത്തിനിടെ ഒരു ഓൺലൈൻ ധ്യാനത്തിൽ റിയ പങ്കെടുത്തു. പങ്കുവയ്ക്കലുകൾക്കിടെ മെഡ്ജുഗുരയിൽ മാതാവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് അവൾ പറഞ്ഞു. പക്ഷേ വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം പരിശുദ്ധയമ്മ വന്നിട്ടുണ്ടാവുക. അതിനാൽ അവിടെ കണ്ടുമുട്ടിയവരെക്കുറിച്ച് ഓർത്തു നോക്കൂ എന്നായിരുന്നു ധ്യാനഗുരു നിർദ്ദേശിച്ചത്. അതുപ്രകാരം പിന്നീട് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയവരെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് റിയ ഞങ്ങൾ കണ്ടുമുട്ടിയ വൃദ്ധയായ ഒരു സ്ത്രീയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. മെഡ്ജുഗുരയിലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ രാവിലെ 10 ഇംഗ്ലീഷ് ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്ന വളരെ മനോഹരമായ അനുഭവമായിരുന്നു അത്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സ്വീകരണ സമയം. കുഞ്ഞുങ്ങളുള്ളതിനാൽ പിൻനിരയിലാണ് ഇരുന്നിരുന്നത്. ഒരു ദിവസം ദിവ്യബലിയുടെ അവസാനം മാതാവിൻ്റെ സ്തുതിഗീതം പാടുന്ന സമയത്ത് 70 വയസ്സ് തോന്നുന്ന ആ സ്ത്രീ ഞങ്ങൾക്കരികിൽ വന്നു. മദർ തെരേസയെ ഓർമ്മിപ്പിക്കും വിധം ചുക്കിച്ചൊളിഞ്ഞ മുഖമുള്ള, പ്രത്യേകതരം പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞ നല്ല ശോഭയുള്ള സ്ത്രീ. അവർ റിയയെ തൊട്ടു. എന്നെയും മക്കളെയും നോക്കി അതീവ ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഞങ്ങളെ ആശീർവദിക്കുന്നത് പോലെ കൈകൾ ചലിപ്പിച്ചു. ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പ്രകാശം നിറഞ്ഞ നോട്ടം ഞങ്ങൾക്ക് സമ്മാനിക്കുകയും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും എന്ന് തോന്നി. പിന്നീട് അവരെ കണ്ടില്ല. ഞങ്ങളും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന യെല്ലോ ഹാളിൽ നിന്ന് മടങ്ങി. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എന്നും ഹാളിൽ ദിവ്യബലിക്ക് വരുന്നവരെല്ലാം മറ്റു ദിവസങ്ങളിലും വീണ്ടും കണ്ടുമുട്ടും. പക്ഷേ ഈ സ്ത്രീയെ പിന്നീട് ആ ഗ്രാമത്തിലെവിടെയും ഞങ്ങൾ കണ്ടില്ല. മാത്രവുമല്ല, മറ്റ് ഭാഷകളിലും ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്ന അവിടെ ഇംഗ്ലീഷ് അറിയാത്ത അങ്ങനെയൊരു സ്ത്രീ ഇംഗ്ലീഷ് ദിവ്യബലിക്ക് വരികയില്ല. ഇതെല്ലാം ഓർത്തെടുത്തപ്പോൾ ഞങ്ങൾക്കുറപ്പായി ഞങ്ങളെ സന്ദർശിച്ചത് മെഡ്ജുഗുരെ നിവാസികളുടെ ഗോസ്പ അഥവാ ദൈവമാതാവ് ആയിരുന്നു. എങ്കിലും ഒരു ഉറപ്പ് വേണമെന്ന ആഗ്രഹത്തിൽ ഞാൻ മെഡ്ജുഗുരയിൽ ഇടയ്ക്കിടെ പോകാറുള്ള ബ്രദർ ജോസിയുമായി ഇക്കാര്യം പങ്കുവച്ചു. അത് കേട്ടപ്പോൾ മെഡ്ജുഗുരയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ സുഖപ്പെട്ട പ്രകാശ് എന്ന ഹിന്ദു സഹോദരനെക്കുറിച്ചാണ് അദ്ദേഹവും ഭാര്യയും പങ്കുവച്ചത്. തുടർന്ന് ആരാധന ചാപ്പലിൽ പോയി സ്തുതിച്ചുകൊണ്ട് ഈശോ എന്ത് പറയുന്നു എന്നറിയാൻ ബൈബിൾ തുറന്നപ്പോൾ ലൂക്ക 15 അധ്യായം 8-10 വചനങ്ങളാണ് ലഭിച്ചത്. നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തുന്ന സ്ത്രീയെക്കുറിച്ച് അവിടെ കാണുന്നു. നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തുമ്പോൾ അതിയായി സന്തോഷിക്കുന്ന സ്ത്രീ തൻ്റെ അമ്മയാണെന്ന് ഈശോ എനിക്ക് പറഞ്ഞു തന്നു. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ തേടി കണ്ടെത്തുന്ന ദൈവമാതാവാണ് അത്, സുവിശേഷത്തിലെ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധയമ്മ. ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ എന്നോട് "നിങ്ങൾ പരിശുദ്ധയമ്മയെ കണ്ടോ?" എന്ന് ചോദിച്ച ഒരു സുഹൃത്തിനെ വിളിച്ച് മാതാവിനെ കണ്ട അനുഭവം പങ്കുവച്ചു. അത് കേട്ട് അദ്ദേഹം കോരിത്തരിച്ചു പോയെന്നാണ് പറഞ്ഞത്. തീർന്നില്ല ദൈവസ്നേഹ അനുഭവങ്ങൾ. പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ദിവ്യബലിക്കായി പോയി. ബലി കഴിഞ്ഞ് ആരാധനാ ചാപ്പലിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: "ദൈവമാതാവിൻ്റെ ദർശനത്തിന് വീണ്ടും ഉറപ്പു നൽകാനായി എനിക്ക് നൽകിയ അതേ വചനഭാഗം പ്രിയയ്ക്കും നൽകണേ." അല്പസമയത്തിനകം തുറന്ന ബൈബിളും നിറഞ്ഞ കണ്ണുകളുമായി റിയ ഓടി വന്നു. അവളുടെ കയ്യിലെ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 15:8-10 തിരുവചനങ്ങൾ ഞാൻ കണ്ടു. ആ ദിവസങ്ങളിൽ ഓൺലൈൻ ധ്യാനത്തിനിടെ ട്യൂമർ സുഖപ്പെടുന്നതായുള്ള സന്ദേശമുണ്ടായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ ആ മുഴ കാണാനില്ല എന്നറിയ മനസ്സിലാക്കി. വേദനയും മാറി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 പറയുന്നു: "ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏകരക്ഷകനായ യേശുവാണ് റിയയെ സൗഖ്യപ്പെടുത്തിയത്." പിന്നീട് ഇക്കാര്യങ്ങൾ ഞങ്ങൾ പലരോടും പങ്കുവച്ചു. ചിലർ കോരിത്തെറിച്ചു. ചിലരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. ചിലരുടെ ചുണ്ടുകളിൽ തടഞ്ഞു നിർത്താനാവാത്ത ആനന്ദം നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധയമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അമ്മ മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ സംഭവിച്ചത് അവിടെയും നിറവേറുകയാണ്. മെഡ്ജുഗുരെ യാത്രയും തുടർന്നുണ്ടായ സംഭവങ്ങളും മറക്കാനാവില്ല. അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കാം. അതോടൊപ്പം നഷ്ടപ്പെട്ട നാണയങ്ങൾ പോലെയുള്ള ആത്മാക്കൾക്കായി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.